ഒമ്പതാം അധ്യായം മുതൽ. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് ഏഴ് തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, മീനു കലക്കി, തന്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോട് അവൾ പറയിക്കുന്നത്, വരുവീൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീന് കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ടു ജീവിപ്പീൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുകയും. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭക്ഷിക്കുന്നവനെ കറവറ്റുന്നു. പരിഹാസിനെ പരിഹസിക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനികളെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭക്തി പ്രാപിക്കും. യഹോവ ധ്യാനത്തിന്റെ ആരംഭവും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാടുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നീ ജ്ഞാനിയായിരിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ഭോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ വാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷിച്ച വെള്ളം മധുരവും പൊളിച്ചു തിന്നപ്പം രുചികരവുമാകുന്നു, എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിലിരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ശലോമന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്ക് രസനഹേതുവാകുന്നു. ദുഷ്ടതയിൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദുഷ്ടന്മാരുടെ ഗതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ളവ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിയോ ഹൃദയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ചിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായിൽ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പന കൈക്കൊള്ളുന്നു, വിടുവാനായ പോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് അങ്ങ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്ന് ശാസിക്കുന്നവനോ സമാധാനമുണ്ടാക്കുന്നു. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പകവഴുക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ പടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, പോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്തവന് ഉറപ്പുള്ള ഒരു പട്ടണം, കെടിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു, ശാസന ലഭിക്കുന്നവനോ കുഴന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ പൊടിവായൻ, ഏഷണി പറയുന്നവൻ പോഷൻ. വാക്കു പെരുകിയാൽ ലംഘനമില്ലാതിരിക്കയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, പോഷന്മാരോ ബുദ്ധിഹീനതയിൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് പോഷന് കടിയാകുന്നു, ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. യഹോവയുടെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴിനേരുള്ളവന് ഒരു ദുർഗം, ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ ജ്ഞാനം ഉളപ്പിക്കുന്നു, വക്രതയുള്ളതാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾക്ക് പ്രസാദകരമായി അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. കള്ളത്തുലാത്ത് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ വക്കലോ ഞാനുമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളന്തസ്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടിവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതി കെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. വഷളൻ വായകൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ പിടിവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അധികാരം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായികൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ മിണ്ടാതെയിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്തമാനത്തിനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തിടത്തെ ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കുന്നു. ജാമ്യം നിൽക്കാൻ പോകാത്തവനോ നിർഭയമായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ പ്രാണനം നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃഥ ലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടർന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്. നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കാതെ ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മുക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചിട്ട് വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കുന്നു. തണുപ്പിക്കുന്നവനെ തണുപ്പ് കിട്ടും. ധാന്യം കൂട്ടിയിരുത്തിക്കൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു. തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിന് ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പശിയില പോലെ തഴയ്ക്കും. സ്വപ്നത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ. ദോഷജ്ഞാനഹൃദയന് ദാസനായിത്തീരും. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൾ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന ഭൂമിയിൽ എത്ര പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസനമൊരുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു. ദുരുവായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോകുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനെ ഒരു കിരീടം. നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞുവെക്കുന്നു. നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മഴിഞ്ഞു വീണു ഇല്ലാതെയാകും. നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം അടിച്ചിട്ടും ഉപജീവനത്തിനുള്ള മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്തിയനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു. ദുഷ്ടന്മാരോടെ ഉള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസാരന്മാരെ പിഞ്ചില്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു. നീതിമാന്മാരുടെ പേരോ ഫലം നൽകുന്നു. അധരമുള്ളവരുടെ അത് ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്. നീതിമാന്മാരോ കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞുപോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തന്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഭോഷന് തന്റെ വഴി ചുവായി തോന്നുന്നു. ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ഭോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു. വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു. കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വായകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവനുണ്ട്. ജ്ഞാനികളുടെ ഭാവോ സുഖപ്രദം. സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും. രാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചരിവുണ്ട്. സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല. ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള ആദരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു. ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. മടിയനോ ഉയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ മനസ്സ് ചെയ്യുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഉത്സാഹ്യമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം പരിഹാസ്യോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. രോഗികളുടെ ആഗ്രഹവും സാഹസവും തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. അതരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ പോഷ്ടുവെറുക്കുന്നു. ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുന്നു. നീതി സന്മാർഗികളെ കാക്കുന്നു. ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ല എന്നിട്ടും ധനികനെന്നും നടിക്കുന്നവനുണ്ട്. വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനെന്നും നടിക്കുന്നവനുണ്ട്. മനുഷ്യന്റെ ജീവനുമറിവില അവന്റെ സമ്പത്ത് തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദമോ മാത്രമുണ്ടാകുന്നു. ആലോചന കേൾക്കുന്നവരുടെ പക്കലോ അധ്യാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കൊണ്ടു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി. കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴുകിപ്പോകും. സൽബുദ്ധിയാൽ വ്യഞ്ജനയുണ്ടാകുന്നു. ദ്രോഹികളുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. പോഷണോതന്റെ പോഷത്വം തുടർന്ന് കാണിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു. വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും. ശാസന ഉണ്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാവൃത്തി മനസ്സിന് മധുരമാകുന്നു. ദോഷം വിട്ടകലുന്നതോ പോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു. നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു. എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരും ഉണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവാപ്പത്തൻ. നടപ്പിൽ വക്രതമുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ബിംബത്തിന്റെ വടിയുണ്ട്. ജ്ഞാനിയുടെ അതരങ്ങളോ അവനെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്. കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക്ക് പറയുകയില്ല. കള്ളസാക്ഷിയോ ഭോഷ്ക്ക് വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചും കണ്ടെത്തുന്നില്ല. വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക. പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അകൃത്യയാകാൻ പരിഹസിക്കുന്നു. നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും. നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യൻ ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം. സന്തോഷത്തിന്റെ അവസാനം ദുഃഖമായും. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരുന്നു. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തൃപ്തി വരും. അല്പബുദ്ധി ഏതു വിളക്കും വിശ്വസിക്കുന്നു. സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു. പോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു. ദുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശിക്കൊള്ളും. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാരുടെ വാതുക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകിക്കുന്നു. ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം കുവിക്കുന്നവൻ ഉഴന്നു പോകയില്ലയോ. നന്മ നിർമ്മിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും. അതരചർമ്മണം കൊണ്ടോ ഞെരുക്കം അത്രേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ മോഷ്ടം തന്നെ. സത്യസാക്ഷി പാണരക്ഷ ചെയ്യുന്നു, പോഷ്ട് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാ ന്യൂനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോവിയോ പോഷത്വമുയർത്തുന്നു. ശാന്തമാനസന് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയിൽ വീഴ്ച വരുന്നു. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു. ഉടന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായു ഭക്ഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. ഭോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു, ദാസനെ കൂട്ടാക്കുന്നവനോ വിവേകിയായിത്തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതി പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല. ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ പോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യ ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടി കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടി അല്പധനം ഉള്ളത് നന്ന്. പോഷത്വമുള്ളിടത്തെ തടിപ്പിച്ച കാളുകളേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടി എന്റെ വഴി മുള്ളുവേദി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം പുതിയനു സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വക്കാരോ അവസാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും, അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും. വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും, ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. ദയാവാക്കോ നിർമ്മലം, ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിക്കും. നീതിമാൻ മനസ്സിലാലോചന ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ശരിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കുന്നു. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തിജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന്റെ തന്റെ വഴികളൊക്കെ വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയിൽ സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർഭമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദൈവം വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയവരവിനേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവന്റെ വായ് പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്, നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർമറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. സംഘത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്! വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം! ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിനു മുമ്പേ കർമ്മം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം. കൃപികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടി താഴ്മയായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നത് നന്മ കണ്ടെത്തുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടുന്നു. അധരമാധുര്യം വിജയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ പ്രവാകുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു. അവന്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണിയിക്കുന്നു. അവന്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു. അവന്റെ അധരങ്ങളിൽ കത്തുന്നതിയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. ഭീഷണിക്കാരൻ മിത്രങ്ങളെ ഛേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണ് അടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു. വപ്പ് കഴിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. നരച്ച തല ശോഭയുടെ കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും യുദ്ധമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ചീട്ടുമടിയിലിടുന്നു, അതിന്റെ വിധാനമോ? യഹോവയാലത്രേ. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധുള്ളൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്റ്റ് മദ്രാസരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരാഴ്ചയോടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനും അനുനിമിഷം നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ നമുക്ക് തന്ന അവസരത്തെ, നല്ല നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കാം. ഓരോ നിമിഷവും നമ്മളെ നടത്തുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ വളരെ മനോഹരമായ രീതിയിൽ നയിക്കുന്ന ഭദ്രാസനം മത്രാപോലത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേക അരമനയിൽ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന വന്യ ഫീലിപ്പോസച്ചൻ, അതുപോലെ തന്നെ ഐസക് അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരമനയിലെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷ വളരെ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശ് വഹിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ കുരിശിനോട് നാം കാണിക്കുന്ന സ്നേഹവും മര്യാദയും ബഹുമാനവുമാണ് വാടാത്ത കിരീടം ശിരസിൽ ചൂടി തരുവാൻ തക്കവണ്ണം ദൈവം നമ്മളിടയാക്കി തീർക്കുന്നത്. കുരിശാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ആ കുരിശാണ് ഓരോ നിമിഷവും പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നത്. ജീവിതത്തിൽ കഷ്ടതയുടെ മാർഗത്തിലൊക്കെ പല രൂപം കടന്നു വരുമ്പോഴും തള്ളി പറയാതെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവിക മഹത്വത്തിന് തടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
കുരിശെടുത്തൻ യേശുവിനെ ആരോഗ്യമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ ആരോഗ്യമിക്കും ഞാനന്ത്യം വരെ. നല്ല സംഗീതം മരണത്തിനാഴ്വരയാതിരുമെന്നേരിയാത്തമാരുയ നല്ല സംഗീതം കുരിശെടുത്തൻ യേശുവിനെ ആരോഗ്യമിക്കും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു അവനെന്നെ അറിഞ്ഞിടുന്നു അവനിൽ കരുതിടുന്നു ആവശ്യ ഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായെനിക്ക് അവൻ മാത്രമാം. ആവശ്യ ഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായെനിക്ക് അവൻ മാത്രമാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനന്മാരുകൾ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കാൻ. മാറ്റമില്ലാത്തവനന്മാരുവേ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കാൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാൽ. തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാൽ. ചേരുങ്ങനോടുവീരൻ പ്രിയനരികൾ അരുമയോടവനെന്നെ മാറോടണയ്ക്കോ. ചേരുങ്ങനോടുവീരൻ പ്രിയനരികൾ അരുമയോടവനെന്നെ മാറോടണയ്ക്കോ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിപ്പെട്ടവനെ നീ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ോട് കർണേ നമുക്ക് രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേണമേ. നിന്റെ ദൃശ്യം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ
ചോദിച്ചതുപോലെ
കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം.
മാർക്കുമോർ മീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം ഒഴികെ ഞങ്ങളെ പോലെ ആയി തീർന്ന ദൈവമായല്ലോവേ. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്താ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ കുടിച്ചവനായ എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കണമേ. ശമുവിന്റെ അവന്റെ മാതാവിന്റെ അമ്മ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, ഞങ്ങളോടുള്ള നിന്റെ കൃപയെ ഞങ്ങൾ അറിവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമൂഹത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും നിന്നെ പ്രസാദിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയാകുന്ന ഞങ്ങളോ പാപികളാകുന്ന ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ ദിവസത്തെ എന്റെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടരുത്. നിന്റെ മഹത്വപ്പെടുത്തിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യകറകൾ ഞങ്ങളിൽ കാണുമാറാകരുത്. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠ സിംഹാസനം മുമ്പാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായവനെ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുവുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും വരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങളിൽ നിവർത്തിക്കണമേ. ദരിദ്രരായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരായ ഞങ്ങൾ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻതൊഴുത്തിൽ ഞങ്ങളെയും വന്നേണമേ. ഞങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ ജീവ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവേ, ബലഹീനരാകുന്ന ഞങ്ങളെ എടുത്തുഭാഗത്ത് നീ നിർത്തരുതേ. എന്നാലും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ നിർത്തേണമേ. ഈ പാപി ആരാകുന്നു എന്നതിന്റെ കുറ്റങ്ങൾ ഓർപ്പാനെന്തുള്ളുവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനെ ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വ്യർത്ഥരായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയാൽ ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടത്തിയിട്ടുകളെ കീറിക്കളയണമേ. കർത്താവിൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു, കാണാതെ പോയാടെന്ന പോലെ ഞങ്ങൾ വഴിതെറ്റി പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ പൂജയ്ക്ക് യോഗ്യന്മാരായ അനുതാപികളോടുകൂടി വനിതാ പതിനൊന്നാം മണി സമയം മണിനേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുവുമ്പ ഞങ്ങൾ കാണപ്പെടുവാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായല്ലോവേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയിത്തേഞ്ചുമാറാകണമേ. ആമീൻ.
ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് അമ്മർക്കുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് വിശ്വാസികളെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് പിതാക്കന്മാരുടെ പെരുന്നാളുകൾ മലങ്കര സഭ കൊണ്ടാടുകയാണ്. ആലുവായിൽ കബറടങ്ങിയിരിക്കുന്ന പൗലൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ പെരുന്നാൾ അവിടെ ആലുവായിൽ കൊണ്ടാടുന്നു. പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ആലുവായിലെ പെരുന്നാള് വലിയ ഭയങ്കര പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ആണല്ലോ. തൃക്കുന്നത്ത് സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് അവിടെ പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ ശാസ്താംകോട്ട ഹോറേബ ആശ്രമത്തിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മാത്യു സ്ഥിതിയൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലെല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഈ അമേരിക്കയിലും വിവിധ സന്ദർഭങ്ങളിൽ വരികയും നമ്മുടെ എല്ലാ മിക്ക ദേവാലയങ്ങളും സന്ദർശിക്കുകയും നിങ്ങളോടെല്ലാവരോടും വളരെ സ്നേഹത്തിന്റെയും ദൈവാത്മാവിന്റെയും ആത്മാവിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പിതാവാണ് മാത്യു സ്ഥിതിയൻ ബാവ. നമ്മളിവിടെ അരമനയിൽ ശനിയാഴ്ച രാവിലെ കുർബാനയും തിരുമേനിയുടെ ഓർമ്മയുമായിട്ടൊക്കെ നടത്തുന്നുണ്ട്. ശനിയാഴ്ചയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ 26-ാം തീയതി തന്നെ ചെയ്യുന്നതാണ്, പക്ഷേ ഇന്നിപ്പോ സൗകര്യത്തിന്റെ പേരിലത് ശനിയാഴ്ച തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ രണ്ട് പിതാക്കന്മാരുടെ ഓർമ്മ ദിവസം നമ്മള് കൊണ്ടാടുന്ന ദിവസമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മധ്യസ്ഥതയും ഒക്കെ തുണയാകട്ടെ. നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഭദ്രാസന വൈദിക മീറ്റിംഗും അസംബ്ലിയും പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അസംബ്ലി മെമ്പേഴ്സും അവരുടെ മീറ്റിംഗും, അതോടൊപ്പം തന്നെ മലങ്കര സഭ അസോസിയേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുവാനുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ഇലക്ഷനും ഇതെല്ലാം നടത്തത്തക്കോണമുള്ള മീറ്റിംഗ് നടക്കുന്ന ആണ് ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ. ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ച വൈദിക മീറ്റിംഗ്, 3-ാം തീയതി വെള്ളിയാഴ്ച ഭദ്രാസന അസംബ്ലി, 4-ാം തീയതി ശനിയാഴ്ച ഇലക്ഷൻ. വളരെ പ്രധാനപ്പെട്ട ഭദ്രാസന തലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വലിയ പ്രോസസ്സാണിത്. ഹ്യൂസ്റ്റണിൽ ഡയസിഷൻ സെന്ററിൽ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയവും നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നത്, നമ്മുടെ ചാപ്പൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട റാഫിളിന്റെ അതിന്റെ റാഫിൾ കളക്ഷൻ ഫണ്ട് റൈസിങ് അത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോ നിങ്ങളെല്ലാവരും അത് സഹകരിച്ച് നിങ്ങളുടെയൊക്കെ ഇടവുകളിലെ റാഫിൾ ഫണ്ട് റൈസിങ് പൂർത്തീകരിച്ച് വിജയിപ്പിച്ച് അതിന്റെ എല്ലാം ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തത്തക്കവണ്ണം നിങ്ങളുടെയും കൂടെതായ ഒരു സഹകരണം ഉണ്ടാകണം. മലങ്കര സഭയ്ക്ക് അമേരിക്കയുടെ മണ്ണിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പൊതുസ്ഥാപനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ദൈവ നിയോഗം ലഭിച്ചവർ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് നിങ്ങളുടെയൊക്കെ ഇടവുകളിൽ ലഭിച്ചിരിക്കുന്ന റാഫിൾ കൂപ്പൺ അത് മുഴുവൻ വിറ്റഴിച്ച് അതിന്റെ അക്കൗണ്ട് ഡയസിഷൻ സെന്ററിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം നിങ്ങളുടേതും ആയ ഒരു കൈത്താങ്ങൽ പ്രാർത്ഥന സഹകരണം അതിനുണ്ടാകണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ വിവരങ്ങൾ ആമുഖമായിട്ട് എല്ലാവരെയും ഞാൻ ധരിപ്പിച്ചുകൊണ്ട് ഇന്ന് ധ്യാനം നയിക്കുന്ന അച്ഛനെ ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് ഡാനിയൽ അച്ഛൻ കടമ്പനാട് സ്വദേശിയാണ്. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ വൈദികനാണ്. നേരത്തെ തന്നെ അച്ഛൻ നമ്മൾക്ക് ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അച്ഛൻ ധ്യാനം നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അമേരിക്കയിലെ വിസിറ്റിന് ആയിട്ട് അച്ഛനിവിടെ കുറച്ചുനാളായിട്ട് ഇവിടെ ഉണ്ട്. ഈ സന്ദർശനത്തിൽ ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ധ്യാനത്തിൽ ഒന്ന് ആനന്ദിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ചിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് ഡാനിയൽ അച്ഛൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 112-ാമത്തെ ഗീതം ചേർന്ന ദൈവസന്നിധിയിൽ പാടാം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ. സുപരിചിതമായ ഗീതം ഈ പാട്ടിൽ നമ്മെ ഓർപ്പെടുത്തുന്നു. പുരുഷന്റെ സമീപത്തേക്ക് അടുത്ത് വരുന്നവര് ഈ പ്രപഞ്ചത്തിലെ സകല ലോകത്തെ മോഹിപ്പിക്കുന്ന സകലത്തെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. സകലതും എനിക്ക് ചിൽ പൂർണ്ണ രക്ഷ ഞാൻ കാണുന്നു. ആ ക്രിസ്തുവിലെ രക്ഷ നമ്മെ സാധ്യമാക്കുന്നത് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളെ അനിഷ്ടമായിട്ട് കണ്ടുകൊണ്ട് ദൈവ ഇഷ്ടത്തെ സ്നേഹിക്കാനായിട്ട് നമ്മെ പരിശീലിപ്പിക്കുമ്പോഴാണ്. ദൈവസന്നിധി നമുക്ക് ചേർന്ന് സമർപ്പിക്കാം സുവിശേഷ ഗീതങ്ങളിലെ 112-ാമത്തെ ഗീതം. ഞാൻ വാരുന്നോ ക്രൂശിങ്കൽ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛാ. ഹലോ ഹലോ ഫിലിപ്പോസ് അച്ഛൻ. ഹലോ
ഹലോ കേൾക്കാമോ?
ആ കേൾക്കാം. ഹലോ കേൾക്കാം.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിനന്ദന തിരുമേനി വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പുതിയൊരു വർഷം കൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ വിചാര വികാരങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് ആയുസ് ദൈവനമ്പുരാൻ നീട്ടിത്തന്നിരിക്കുകയാണ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിനെന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വർഷം കൂടെ നടത്തി പരിപാലിച്ച് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ഈ വർഷം പരിപാലിക്കുന്ന വഴി നടത്തുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മുടെ പദചലനങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഈ വചന കേൾവി മൂലം കൂടുതൽ ദൈവാനുഭവം പ്രാപിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ ധന്യതയാർന്ന ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വിശദവചനത്തില് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീനെന്ന്. സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് ബന്ധപ്പെടുവാനുള്ള ഏറ്റവും വലിയൊരു മുഖാന്തരമാണ് അവന്റെ ശരീരം എന്നുള്ളത്. ശരീരത്തിന്റെ അവയവങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചെങ്കിൽ മാത്രമേ സൃഷ്ടാവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ സൃഷ്ടിക്ക് ദൈവത്തെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ചൈതന്യവത്തായ ഒരു ജീവിതത്തിലേക്ക്, തേജസ്സാർന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക്, ശോഭയാർന്ന ഒരു ജീവിത ക്രമത്തിലേക്ക് ഒക്കെ പ്രവേശിക്കണമെങ്കിൽ, ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിറമുള്ളതാകണമെങ്കിൽ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയ ലേഖനം 5-ാം അധ്യായത്തിലെ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മഫലങ്ങളെ നിങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ടിടയാകണം. ആത്മഫലങ്ങളില് പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദ്രിയ ജയം എന്നുള്ളത്. ഇന്ദ്രിയ ജയം ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഒക്കെയാണ് നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിത വിജയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും ഇപ്രകാരം, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് ഭക്തിയും, ഭക്തിയോട് സ്ഥിരതയും, സഹോദരപ്രീതിയും, ഇന്ദ്രിയജീവെല്ലാം കൂട്ടിക്കൊള്ളുവാനായിട്ട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇന്ദ്രിയജയം ജീവിതത്തിൽ ഒരു അനിവാര്യതയാണ്. ദൈവം തന്നിട്ടുള്ള ശരീരങ്ങളെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വിനിയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ശരീരത്തിന് ഒരു തുറവി വേണമേ, തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകം വാക്കുകളെ, വചനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അതിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ചിന്തിക്കുവാനും പങ്കുവെക്കുവാനുമായിട്ട് ആഗ്രഹിക്കുകയാണ്. 1-ാമതായിട്ട് 119-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിലും 37-ാം വാക്യത്തിലും നമുക്ക് എങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ആദ്യമായിട്ട് പറയുന്നത് കണ്ണ് തുറക്കണമെന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. 37-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, വ്യാജത്തെ നോക്കാതെ വേണം എന്റെ കണ്ണുകളെയും തിരിക്കണമേ, നിന്റെ വഴികളിൽ എന്നെ നീ ജീവിപ്പിക്കണമേ എന്നും അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവം നമുക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയ ഏറ്റവും അനുഗ്രഹീതമാകുന്ന ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. കർത്താവ് തന്റെ പരിശുശ്രൂഷ വേളയിൽ എടുത്തു പറയുന്നുണ്ട്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചുവുള്ളതല്ല എങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടുള്ളതായിരിക്കും. പാപത്തിന്റെ ആദ്യ പടിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു അവയവം കൂടെയാണ് കണ്ണ്. എന്നാൽ ആ കണ്ണുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തെ കാണുവാനും അവന്റെ തിരുവെഴുത്ത് വായിക്കുവാൻ തക്കവണ്ണം കണ്ണുകളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഇന്ന് കാഴ്ചയുണ്ടെങ്കിലും കാണേണ്ടതിനെ കാണുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാണണ്ടാത്തതിനെ കാണുകയും കാണേണ്ടതിനെ കാണാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ച തിരിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും കാഴ്ചയുണ്ടെങ്കിലും ഉൾക്കാഴ്ചയുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാഴ്ചയുള്ളവൻ ലോകത്തിലേക്ക് നോക്കുകയും ഉൾക്കാഴ്ചയുള്ളവന് ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദ് തന്നെ പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഉൾക്കാഴ്ച പ്രാപിച്ച ദാവീദ് അപ്രകാരം ഒരു ആ ചിന്തയാണ് നമുക്ക് പങ്കുവെക്കുന്നത്. ഒരു അന്ധനായ ഒരു ബാലനെ കുറിച്ച് ഈയിടയ്ക്ക് വായിക്കുവാനായിട്ടിടയായി. സൗദിയിൽ ഉള്ളതാണ്. ആ ചെറുപ്രായത്തിൽ തന്നെ ആ ബാലൻ ഖുറാൻ മൊത്തവും കാണാതെ പഠിക്കുകയുണ്ടായി. അവനുമായിട്ട് സൗദിയിലെ ഒരു ടി വി അവതാരകൻ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവന്റെ പ്രാഗൽഭ്യമൊക്കെ കണ്ട് സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ അന്ധാവസ്ഥയെക്കുറിച്ച് നീ ദൈവത്തോട് എന്റെ എനിക്ക് കാഴ്ച തരണമേ എന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ബാലൻ പറഞ്ഞ മറുപടി അത് കേട്ടിരുന്ന എല്ലാവരെയും കരയിപ്പിച്ചുവെന്നാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ബാലൻ ഇപ്പോഴാരാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും എന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, കാരണം എനിക്ക് കാഴ്ച കിട്ടിയാൽ എന്റെ കാഴ്ച കൊണ്ട് എനിക്ക് ലഭിക്കേണ്ടതായ സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായ പേടി കൊണ്ട് ഞാൻ എന്റെ കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ വേണ്ടി ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആ ചെറിയ ബാലൻ ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നമ്മളെ മോഹിപ്പിക്കുന്നതായ ഒത്തിരി കാഴ്ചകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തെറ്റിപ്പോകാവുന്ന സാഹചര്യത്തില് കണ്ണടയ്ക്കേണ്ടതിനെ കണ്ണടയ്ക്കുവാനും കാണേണ്ടതിനെ മാത്രം കാണുവാനുമുള്ള ഒരു ആഹ്വാനമാണ് വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. പരിശുദ്ധ മാമോദീസായുടെ അനുഭവം നമ്മൾ ഏൽക്കുമ്പോൾ തന്നെ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അന്ധകാരത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നയനങ്ങള് പ്രകാശമുള്ളതായെങ്കിൽ മാത്രമേ നല്ല കാഴ്ചകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. മാറാപ്രേമന്റെ ബഹുസായി നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട്, ഒളിവായി നോക്കിയിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ എന്ന്. അപ്പോൾ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തില് നമ്മളെ മോഹിപ്പിക്കുന്നതായ ആസക്തിയിലേക്കും അമിതാഗ്രഹങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നതായ ഒത്തിരിയേറെ കാര്യങ്ങളുടെ ലോകത്തില് അതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാതെ ദൈവവചനത്തോടും ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളോടുള്ളതായ ആദരവോടുകൂടെ അതിനെ നോക്കിക്കാണുവാനും ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള നന്മകളില് അതെ അഭിരമിച്ചുകൊണ്ട് ദൈവാനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഇതാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കണ്ണ് തുറന്ന് കാണേണ്ടതിനെയൊക്കെ കാണുവാനായിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന കണ്ണിനെ വ്യർത്ഥമായി ഉപയോഗിക്കുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് യാതൊരു താല്പര്യവും അല്ലെങ്കിൽ അത് കാണുവാനായിട്ട് അതേ താല്പര്യപ്പെടാതെ സീരിയലുകളുടെ മുമ്പിലും അതുപോലെയുള്ളതായ മറ്റു കാര്യങ്ങളുടെ മുമ്പിലും ഇഷ്ടംപോലെ മണിക്കൂറുകൾ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്നതായ അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിന്റെ മക്കളെന്നുള്ള നിലയിൽ അവൻ തന്നിട്ടുള്ള ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത പ്രധാനപ്പെട്ട അവയവമാവുന്ന കണ്ണിന്റെ പ്രവർത്തനം നമ്മളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകാതെ കണ്ണ് അവങ്കിലേക്ക് ദാവി തന്നെ പറയുന്നുണ്ട്, സഹായം കൊണ്ട് പർവ്വതമാ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കണ്ണുകളെ ഉയർത്തുന്നു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. മാതാവൻ പറയുന്നുണ്ട്, സകല ജാതികളുടെ മുമ്പാകെ ഒരുക്കിയ രക്ഷയെ എന്റെ കണ്ണ് ഞാൻ കണ്ടുവല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ തക്കവണ്ണം എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കണ്ണ് ചെറിയൊരു അവയവമാണെങ്കിലും പ്രകാശം കാണുവാനും തിരുവെഴുത്ത് കാണുവാനും ആത്മീയ കാര്യങ്ങളെ അനുഭവിക്കുവാനുള്ള ആ സാഹചര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ആ ഒരു തുറക്കലിലേക്ക് നമ്മുടെ കണ്ണുകളെ ചേർത്ത് വെക്കുവാനായിട്ട് ഇടയാകണം. രണ്ടാമത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:5 വായിക്കുമ്പോൾ അവിടെ ചെവി തുറക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തുന്നില്ല, പിന്തിരിഞ്ഞില്ല. നമ്മുടെ ചെവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കുവാൻ തക്കവണ്ണമുള്ളതാണ്. റോമാലേഖനം വായിക്കുമ്പോൾ അതിന്റെ 10:17 ഇപ്രകാരം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ്. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുവാനും നല്ല കാര്യങ്ങളെ കേൾക്കുവാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകരുത്. കർത്താവിന്റെ ശുശ്രൂഷയുടെ പല സന്ദർഭങ്ങളിലും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളും സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്നൊക്കെയും സങ്കീർത്തനക്കാരനും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് കർത്താവിനെ ഉദരത്തിലേക്ക് സ്വീകരിച്ചത് കേൾവിയാലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളത് ഗീതത്തിൽ പാടുന്നുണ്ട്, കർണത്താൽ അവനെ കൈക്കൊണ്ട് ഉദരെ പേറിയെന്ന്. അപ്പോൾ നമ്മുടെ കർണമല്ലെങ്കിൽ ചെവി എന്ന് പറയുന്നത് എല്ലാം കേൾക്കുവാനുള്ളതല്ല. ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാനും നല്ല കാര്യങ്ങളെ കേൾക്കുവാനും ദൈവത്തിങ്കിലേക്ക് നമ്മളെ തിരിക്കുന്നതായ വിശുദ്ധ വചനങ്ങൾക്ക് വേണ്ടി കാതോർക്കുവാനൊക്കെ വണ്ണമുള്ള ജീവിതാനുഭവത്തിന് ഉടമകളായിട്ട് നമുക്ക് തീരുവാനായിട്ട് ഇടയാകണം. 115 സങ്കീർത്തനത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്, 6 വാക്യത്തിൽ, അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും ദൈവാനുഭവം പ്രാപിക്കുവാനായിട്ട് വചനത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വണ്ണം നമ്മുടെ ചെവി കൊടുക്കാതെ പലപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്ക്, നുണപ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ പലപ്പോഴും നമ്മൾ താല്പര്യം കാണിക്കാതെ അതിനോട് ഏകീഭവിക്കാതെ എവിടെ തിന്മയുണ്ടോ, ആര് തിന്മ പറയുന്നു അതിനെ കേൾക്കുവാനും ചെവി ചേർത്ത് വെക്കുവാൻ തക്ക വണ്ണം പലപ്പോഴും ഇടയാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ചെവി ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ തക്ക വണ്ണം നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ ചെവി പലപ്പോഴും തെറ്റായ അവസ്ഥയിലേക്ക് പോകുവാൻ തക്ക വണ്ണം ഇടയാകും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് ചെവി തുറന്ന ആളുകളെ വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശ എപ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തക്ക വണ്ണം വളരെ താല്പര്യത്തോടുകൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്തു എന്നാണ് ജനത്തോട് പറയുന്നത്. എന്നാൽ യൂദായ്ക്ക് 3.5 വർഷം ദൈവത്തോടുകൂടെ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടും ഒന്നും അവന്റെ ചെവിയിൽ കൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചില്ല എന്നുള്ളതും ഇവിടെ പ്രസ്താവ്യമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ വിജയവും മറ്റൊരു മനുഷ്യന്റെ പരാജയവുമാണ്. രണ്ടുപേരും ദൈവാനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെങ്കിലും കേൾക്കേണ്ടതിനെ കേൾക്കുന്നില്ല, കേൾക്കേണ്ടാത്തതിനെ കേൾക്കുന്നു എന്നുള്ളത് അത് ഒരു യാഥാർത്ഥ്യമാണ്. ശമുവേൽ ബാലനെ കുറിച്ച് നമ്മൾ പറയുന്നു, യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അരുളി ചെയ്തതിനെ കേൾക്കുവാൻ തക്ക വണ്ണമുള്ള ഒരു വലിയ മനോഭാവം, ചിന്താഗതി, അപ്രകാരമുള്ള ഒരു ജീവിതാനുഭവം നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട് ഇടയാകണം. പ്രവാചകനോടൊപ്പം നിന്ന ഗേഹസിക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് അവൻ ഒളിഞ്ഞിരുന്ന നയമാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്, വിലയുടുപ്പുള്ള പൊന്നിനെ കുറിച്ചും വസ്ത്രങ്ങളെ കുറിച്ചും ഒക്കെ കേട്ടു. ആ കേൾവി അവനെ പാപത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് നയമാന്റെ കുഷ്ഠം അവങ്കിലേക്ക് വരുവാൻ തക്ക വണ്ണം ഇടയായി. അതുകൊണ്ട് നമ്മുടെ ചെവി അതേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു പിടിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. തീയതിനേക്ക് നമ്മുടെ ചെവി തുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗഹസയ്ക്ക് പറ്റിയതുപോലെയുള്ളതായ പാപാവസ്ഥയിലേക്ക്, തീരാരോഗങ്ങളിലേക്ക് മാറി തീരുവാൻ തക്ക വണ്ണം ഇടയാകും. 3rd അവിടെ തുറക്കേണ്ടതിന്റെ ആവശ്യകത ഓർപ്പിക്കുന്നത്, വായെ തുറക്കുവാൻ തക്ക വണ്ണം എന്നെ അനുഗ്രഹിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. 51 സങ്കീർത്തനം നാം എന്നും ആരാധനയിൽ രാവിലെ വൈകിട്ടുമൊക്കെയും ആരാധിക്കുമ്പോഴേ നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലുന്ന സങ്കീർത്തനമാണല്ലോ. അതിന്റെ 15th കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികളെ വർണ്ണിക്കും എന്ന് ദാവീദ് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ, അവദാനമൊക്കെയും ആലപിക്കുവാനല്ലെങ്കിൽ അധരങ്ങൾ എന്തിന് നാഥ എന്ന് പ്രത്യേകമായിട്ട് പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ. വിശുദ്ധ കുർബാനയില് മറവലിക്കുമ്പോഴേ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പട്ടക്കാരൻ ചൊല്ലുന്നുണ്ട്, നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിതമായിരിക്കുന്ന ഞങ്ങളുടെ സംസാര അവയവത്തെ നീ ചലിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഈ നാവുകൊണ്ട് അതേ ദൈവത്തെ സ്തുതിക്കുവാൻ തക്ക വണ്ണം അവന്റെ മഹിമകളെ വർണ്ണിക്കുവാനും നന്മകളെ ഓർക്കുവാനും അത് ഏറ്റുപറയുവാനുള്ളതായ വലിയൊരു അവയവമായിട്ട് ആ ഒരു തുറവിയിലേക്ക് നമുക്ക് കടന്നു വരേണ്ടത് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നുവെങ്കിലും അതിനെ ഒന്ന് പറയുവാനോ സാക്ഷിക്കുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എന്നും ഓർക്കുവാൻ തക്ക വണ്ണം ഇടയാകണമെന്ന് ദാവീദ് പറയുന്നുണ്ട്. 37 സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കുമെന്നും, രാവിലെ നിന്റെ ഇതയും രാത്രിയിൽ നിന്റെ വിശ്വസ്തതയും അറിയിക്കുന്നതും എത്രയോ നല്ലതാകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 104 സങ്കീർത്തനം 33 വാക്യം വായിക്കുമ്പോൾ, എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, ഞാനുള്ളിടത്തോളം എന്റെ ദൈവത്തിന് അതെ പാട്ടുപാടും എന്ന് പറയുന്നുണ്ട്. എന്നാൽ പാട്ടുപാടേണ്ട, സ്തുതിക്കേണ്ട, അവന്റെ അനുഗ്രഹങ്ങളെ വർണ്ണിക്കേണ്ട നാവുകൊണ്ട് പലപ്പോഴും സമസ്തങ്ങളെ അതേ കൊച്ചാക്കി കാണിക്കുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും അവർക്കെതിരെ വഞ്ചന പറയുവാനും നുണപ്രചരണം നടത്തുവാനും ഒക്കെ നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രയാസമേറിയ കാര്യമാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് പ്രകാരം വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അദ്ദേഹം ഒരു ഭക്തന്റെ വീട്ടില് താമസിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹവുമായിട്ട് കുശല പ്രശ്നം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ സന്ദർഭത്തിലാണ് അയൽക്കാരൻ വന്ന് ഈ ഭക്തനെ ചീത്ത വിളിക്കുന്നതായിട്ട് കണ്ടു. ഒന്ന് രണ്ട് ചീത്ത വിളിച്ചപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ ഒന്നും പറയാതെ അതേ മറുപടി ഒന്നും പറയാതെ എല്ലാം കേട്ടിരുന്നു. എന്നാൽ വന്ന അയൽക്കാരൻ കാഠിന്യമേറിയ വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം അറിയാവുന്നതായ രീതിയിൽ തിരിച്ചടിക്കുകയുണ്ടായി. അദ്ദേഹം ഇത് പറഞ്ഞ് രണ്ടുപേരും തർക്കത്തിലും പോരാട്ടത്തിലും കലഹത്തിലും മുന്നോട്ട് പോയപ്പോൾ മുഹമ്മദ് നബി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. പിന്നീട് ഒരവസരത്തിൽ ഈ ഭക്തനായ മനുഷ്യൻ നബിയോട് ചോദിച്ചു, അതെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി അവൻ എന്നെ ചീത്ത വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവനെ ഒന്ന് ശാസിക്കുകയോ അല്ലെങ്കിൽ അത് അരുത് എന്ന് പറഞ്ഞ് അവനെ വിലക്കുകയോ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി പറയുന്ന ഒരു മറുപടി വളരെ അർത്ഥവത്തായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിന്റെ അയൽക്കാരൻ വന്ന് നിന്നെ ആദ്യം ചീത്ത വിളിച്ചപ്പോൾ നീ മൗനിയായിട്ടിരുന്നപ്പോൾ അനേകം മാലാഹമാർ നിന്റെ ചുറ്റിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. എന്നാൽ അല്പനേരം കഴിഞ്ഞ് അവൻ പറഞ്ഞതിനേക്കാൾ പരുഷമാകുന്ന വാക്കുകൾ നീ ഉപയോഗിച്ചപ്പോൾ മാലാഹമാർ അവിടെ നിന്ന് മാറിപ്പോകുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് അവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയുന്നു. അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, സ്തുതിക്കുമ്പോൾ ജീവിതത്തിന്റെ മാലാഹമാരുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകും. എന്നാൽ നാം അവരുടെ വിരോധമായി തെറ്റായ കാര്യങ്ങളെ ചെയ്തു കൂട്ടുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുമ്പോൾ ദൈവ സാന്നിധ്യവും മാലാഹമാരുടെ സാന്നിധ്യവും നമ്മൾ ഇല്ലാതെയാകും എന്നുള്ളത് ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. നാലാമതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എന്റെ ബുദ്ധിയെ തുറക്കണമേ എന്ന പ്രത്യേകമായിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. 119 സങ്കീർത്തനം 34 വാക്യത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്, നിന്റെ വചനത്തെ പൂർണ്ണ ഹൃദയത്തോട് പ്രമാണിക്കേണ്ടതിന് എനിക്ക് നീ ബുദ്ധി നൽകണമേ എന്ന് ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ബുദ്ധിമാന്മാരായിട്ട് പലപ്പോഴും ചമയാറുണ്ട്. അതിബുദ്ധിമാന്മാരായിട്ട് അതേ പ്രവർത്തിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ദൈവികമാകുന്ന ബുദ്ധിയിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ആ ബോധമണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിമാന്മാരെന്ന് വിചാരിച്ച ഗലാത്യ സഭയെ കുറിച്ച് അവിടെ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 3 ആദ്യ വാക്യത്തിൽ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പ്രത്യേകമായിട്ട് സംബോധന ചെയ്യുന്നുണ്ട്. കർത്താവും ശിലോകോസിന്റെ സുവിശേഷ 27 വായിക്കുമ്പോൾ എരിസലേമിൽ എമ്മൗസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാരെ ബുദ്ധിയില്ലാത്തവരെ എന്ന് പ്രത്യേകമായിട്ട് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ലോകത്തിന്റെ തന്നെ മുമ്പാകെ ഒരുപക്ഷെ നമ്മൾ ബുദ്ധിമാന്മാരായിട്ട് തോന്നിയാലും ദൈവത്തിന്റെ സന്നിധിയിൽ ബുദ്ധിയുള്ളവരായി അവന്റെ പ്രമാണങ്ങളെ അനുഷ്ഠിക്കുവാനും അവൻ തരുന്ന ആലോചനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുമ്പോഴാണ് നമ്മൾ ബുദ്ധിമാന്മാരായിട്ട് തീരുന്നത്. കർത്താവ് തന്നെ പറഞ്ഞ ഭൂമിയിൽ വിളക്കിൽ എണ്ണയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ബുദ്ധിമാന്മാരെ നമ്മൾ കാണുന്നുണ്ട്. മണൽപ്പുറത്ത് വീട് പണിയാതെ കല്ലിന്റെ പുറത്ത് വീട് പണിയുന്ന ആളുകളെ ബുദ്ധിമാന്മാരായിട്ട് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ ബുദ്ധിയല്ല, ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവികമാകുന്ന ജ്ഞാനമുണ്ടെങ്കിലേ, ബുദ്ധിയുണ്ടെങ്കിലേ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശലോമോനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവമേ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ആ ബുദ്ധിയും വിവേകവും ഞാനും എനിക്ക് തരണമേ. ടു ഡിസേൺ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ഒരു വിവേകം പ്രാപിക്കുന്നതാണ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുക, അല്ലെങ്കിൽ ബുദ്ധി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ബുദ്ധിയിൽ അതേ നമ്മൾ മിടുക്കരാണെന്ന് സ്വയം തോന്നുവാനായിട്ട് ഇടയാകാതെ ദൈവം തരുന്ന ബുദ്ധിക്കായി, ദൈവം തരേണ്ട ബുദ്ധിക്കായിട്ട്, ദൈവ ആലോചനയ്ക്കായിട്ട് ബുദ്ധിയോടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം ബുദ്ധിയുള്ള ആളുകളെയല്ല തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. ലോകപ്രകാരം ജ്ഞാനമോ ബുദ്ധിയോ സൗഭാഗ്യമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളെ എടുത്തു അവര് ലോകമെമ്പാടും പോയി പ്രവർത്തിച്ചപ്പോൾ ലോകത്തിന്റെ ബുദ്ധിമാന്മാരെക്കാൾ ലോകത്തെ തകിടം മറിക്കുവാൻ, കീഴ്മേൽ മറിക്കുവാനുള്ള ഭാഗ്യാവസ്ഥയിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ആർജവത്തിലേക്ക് അവർക്ക് ഉയരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:14 ഇപ്രകാരം പറയുന്നുണ്ട്, പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു. ഇന്ന് പലപ്പോഴും ഹൃദയ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ ഹൃദയം അതേ കുറേ ബ്ലോക്കായിട്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹൃദയത്തിന്റെ തുറവി ഏറ്റവും അനിവാര്യതയാണെന്നാണ് ലുദിയായുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട്. പലപ്പോഴും കേൾക്കുന്നൊന്ന് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ ഒരു ചെവിയിൽ കൂടെ മറ്റൊരു ചെവിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത്, അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ടുള്ളത്. അതുകൊണ്ട് ഹൃദയത്തില് അത് സ്വീകരിക്കുവാനും സംശീകരിക്കുവാനും നമുക്കിടയാകണം. തകർന്നും നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴ് ദൈവം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനം തരും. ഹന്നായെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, തകർന്ന ഹൃദയത്തോടുകൂടെ ദേവാലയത്തിൽ വന്ന് അവൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ തുറക്കുക. ഇന്ന് ബാക്കി എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഹൃദയത്തെ കാണാനായിട്ടുള്ള കണ്ടുപിടുത്തമൊന്നും നടത്തിയിട്ടില്ല. ഹൃദയം കൊണ്ട് പരസ്പരം കുരക്കീഴിലാണെങ്കിലും ഒന്നായി ചേരാനായിട്ട് സാധിക്കുന്നില്ല. ഒരാളും മറ്റൊരാളോട് തങ്ങളുടെ ഹൃദയം തുറക്കുന്നില്ല. പഴയ കാലത്ത് ജീവിതത്തിന് നൈർമല്യം ഉണ്ടായതുകൊണ്ട് ഒത്തിരി പേരെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുവാനും അവരുടെ ഹൃദയ വിചാരങ്ങളെ പങ്കുവെക്കുവാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴേ ആരും യഥാർത്ഥ സുഹൃത്തായിട്ടില്ല. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവായിട്ട് തീരുന്നു എന്നുള്ളതുകൊണ്ട് ആരും ആരുടെയും ഹൃദയ വിചാരങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ ആരോടും പറയുവാനിടയാകാതെ ഹൃദയത്തിൽ അത് ഒതുക്കി വെച്ചേക്കുന്നത് കൊണ്ട് പലപ്പോഴും വേദനാപൂർണമാകുന്ന അനുഭവത്തിൽ മുമ്പോട്ട് പോകുന്നു. കുംഭസാരത്തിന് കടന്നു വരുമ്പോൾ പോലും നല്ലൊരു ഹൃദയത്തിന് തുറവി ലഭിക്കുന്നില്ല, തുറക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഹൃദയത്തിന്റെ തുറവിക്ക് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതാണ് നല്ല ഒരു കുംഭസാരമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പഴയ കുംഭസാര ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. 119:2 പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും അദ്ദേഹം സേവിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെയും ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുവാനൊക്കെ വേണം. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിയന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേരുകയും ഹൃദയം നമ്മുടെ സമസൃഷ്ടങ്ങളോടും സഹചരോടും ചേർത്ത് വെക്കുവാൻ, കുടുംബാംഗങ്ങളെ നേടിയെടുക്കുവാൻ, മറ്റുള്ളവരിലേക്ക് നന്മ പ്രകാശിപ്പിക്കുവാനായിട്ടുള്ള വലിയ അനുഭവം ഉണ്ടാകണം. ശീമോനോട് പത്രോസ് പറയുന്നുണ്ട്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായികൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. വക്ര ഹൃദയമുള്ള ആളുകളെ നമുക്ക്, കപട ഹൃദയമുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ്. അവൻ നോക്കുമ്പോഴേ ദൈവത്തിങ്കിലേക്ക് ഹൃദയം തുറന്നു വെച്ച ആളുകളുടെ കൂട്ടത്തിൽ ആയിത്തീരുവാണ്ടൊക്കെ വണ്ണം ഇടയാകണം. മറപ്രേമന്റെ ബോസായില് നമ്മള് കേൾക്കുന്നുണ്ടല്ലോ, വഞ്ചന കേൾക്കാതെ അടിയന്റെ കാതുകളെ കാക്കണമേ, എന്റെ അതിരങ്ങൾക്കെന്നും നീ കാവലതായും തീരണമേ, എന്നുള്ളില് ദോഷം ചെയ്യുവാനുള്ള വിചാരമോ ഹൃദയമൊന്നും ഉണ്ടാകരുതേ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. 5 പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർപ്പിച്ചത്. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മോശപ്പെടുത്തുവാൻ ഒരു വർഷം കൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾ, കണ്ണ് ദൈവത്തെങ്കിലേക്ക് തുറക്കുവാനായിട്ട് ഇടയാകണം. അതോടൊപ്പം തന്നെ ചെവി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. വായ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ഏറെ ദൈവാനുഭവം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. ലോകത്തിന്റെ ബുദ്ധിയിലേക്ക് തിരിയാതെ ദൈവത്തെങ്കിലേക്ക് ബുദ്ധിയെ തുറന്നു കൊടുക്കുമ്പോൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും അനുഭവം ദൈവം നമുക്ക് അതെ ഓരോ പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള കൃപ തരും. ഏറ്റവും അവസാനമായി ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴാണ് കണ്ടാലും ഞാൻ വാതിക്കലിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോടൊപ്പം ഉണ്ടാകുമെന്നാണല്ലോ. അപ്പം ഹൃദയത്തിന്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുമ്പോഴും ദൈവം നമ്മളിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ അതേ എല്ലാ കന്മഷങ്ങളെയും കാലുഷ്യങ്ങളെയും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ വചന കേൾവി മൂലം ദൈവാനുഗ്രഹം പ്രാപിച്ച് നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ ദൈവത്തിങ്കിലേക്ക് തുറന്നു വെച്ച് കൂടുതൽ ദൈവത്തിനിമ്പകരമാകുന്ന ജീവിതം നയിക്കുവാനൊക്കെ വേണം. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ബലഹീനാന്ന് എന്നെ ക്ഷണിച്ചാഭ്യുന്ന തിരുമേനിയോടും ബഹുമാനപ്പെട്ട രാജേഷനോടും സർവിച്ച എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇന്നത്തെ ഈ സമയം നമുക്ക് പകർന്നു തന്ന ഫിലിപ്പോസ് ഡാനിയൽ അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഇന്ദ്രിയ ജയം എന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലവുമാണ് ഇന്ദ്രിയ ജയം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവീകതയ്ക്ക് ഏറ്റവും അനുപേക്ഷണീയമായ ഒരു കാര്യമാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ജനലിന് അപ്പുറത്തോട്ട് നോക്കുമ്പോ നമ്മുടെ പറമ്പിൽ ഒരുപാട് പശുക്കളെപ്പോണ്ട്. ഈ പശുക്കൾക്കും മറ്റെല്ലാ ജീവികൾക്കും ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. കണ്ണുണ്ട്, ചെവിയുണ്ട്, ബുദ്ധിയുണ്ട്, വായുണ്ട്, ഹൃദയമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ അതിന് ഈ പറഞ്ഞ ഒരു പാഠം ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ധ്യാനിച്ച കാര്യത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാര്യം. അതിന്റെ കണ്ണിന് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നറിയാം? അതിന്റെ കണ്ണിന്റെ ഉദ്ദേശമുണ്ട്. എന്തുവാ? പുല്ല് കാണുക, ഭക്ഷണം കാണുക, ശത്രുക്കളെ കാണുക, ഇത്രേ ഉള്ളൂ. വെള്ളം കാണുക, ഇങ്ങനെയുള്ള ചില ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ കണ്ണുകൊണ്ട് അതിന് ആവശ്യമുള്ളൂ. അല്ലാതെ വേറെ വിഷയങ്ങളുണ്ട്. ചെവിയാണെങ്കിലും ശത്രുവിന്റെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശ്രവിക്കുക. ഇതല്ലാതെ അല്ലെ യജമാനന്റെ ശബ്ദം കേൾക്കുക. ഇതിൽ കവിഞ്ഞ് ആ പശുവിന് ആ ചെവി കൊണ്ട് വലിയ വേറെ വിഷയങ്ങളൊന്നുമില്ല. വായാണെങ്കിലും ഭക്ഷിക്കുക എന്നുള്ളതാ പ്രധാനമായിട്ടുള്ള അതിന്റെ, അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോ ഒരു ശബ്ദം ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ അതിന്റെ ഇന്ദ്രിയ. ബുദ്ധിയും നമുക്ക് ജീവജാലങ്ങളുടെ ബുദ്ധിയുടെ അത് ലിമിറ്റഡാ. ഹൃദയം, ഹൃദയത്തിന്റെ അതും നമ്മൾ പറയുന്ന ഹൃദയം ഒരു ശരീരത്തിന്റെ ഓർഗൻ എന്നുള്ള രീതിയിലേ അത് ഫങ്ഷൻ ചെയ്യുന്നുള്ളു. പക്ഷെ നമ്മളീ പറയുന്ന ഹൃദയം എന്ന് പറയുന്ന അങ്ങനെ ആ അർത്ഥത്തിലല്ല, ഒരു ഓർഗൻ എന്നുള്ള രീതിയിലല്ലല്ലോ. മറ്റേതിങ്ങനെ പശുവിനും ബ്ലോക്കും ഈ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആകുകയും ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പശുക്കളും. നമ്മൾ പശുവിന്റെ ഹൃദയത്തിന്റെ പറ്റി പറയുന്നാലും അത് അതിന്റെ ശരീരത്തിന്റെ ഒരു ഓർഗൻ എന്നുള്ള രീതിയിലായി പറയും. പക്ഷെ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ ഹൃദയം അതല്ലല്ലോ. നമ്മൾ ഈ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുന്ന ഹൃദയത്തെ പറ്റിയല്ല നമ്മൾ പറഞ്ഞ്. ആ അത് ഹൃദയം എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ ചില പ്രതീകങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഈ ഇന്ദ്രിയത്തിന്റെ കൺട്രോൾ, ഇന്ദ്രിയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് കണ്ണുകൊണ്ട്, കണ്ണിൻ്റെതാണെങ്കിൽ അത് കണ്ണ് ഭക്ഷണം കാണുന്നതിനും ശത്രുവിനെ കാണുന്നതിനും ഉള്ള കാര്യം മാത്രമല്ല മനുഷ്യന്റെ കണ്ണ് കൊണ്ടെന്നുള്ള കാര്യം. ഈ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ മനുഷ്യനിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സത്യത്തിൽ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പർപ്പസ് ദൈവീകമായ പദ്ധതികളുടെ ഈ ലോകത്തെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാ നമ്മള്. അതാ മറ്റു ജീവജാലങ്ങളും ഇതും തമ്മിലുള്ള പ്രത്യേകത. ആറ് ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞ് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ച് അടുത്ത സൈക്കിൾ, ദിവസത്തിന്റെ സൈക്കിൾ തുടങ്ങുമ്പോൾ പിന്നെ പ്രവർത്തന നിരതനാകുന്നത് ആരാ? ദൈവമല്ല, മനുഷ്യനാണ്. മനുഷ്യനെ ദൈവം പ്രവർത്തന നിരതനാക്കി വിട്ടിരിക്കുക. ആറു ദിവസം ദൈവം പ്രവർത്തിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ആ ഒരു ദിവസം വിശ്രമം കഴിഞ്ഞ് ഏഴാം ദിവസം അടുത്ത ഒന്നാം ദിവസം, ഏഴു ദിവസം കഴിഞ്ഞ് അടുത്ത സൈക്കിൾ തുടങ്ങുമ്പോൾ പ്രവർത്തന നിരതനാകാൻ തക്കവണ്ണം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരാ? മനുഷ്യനാണ്. ആ മനുഷ്യന് അങ്ങനെ പ്രവർത്തന നിരതനാകാൻ ചുമതലപ്പെടുത്തുമ്പോ ദൈവം പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാ. അപ്പം കണ്ണും ചെവിയും വായും എല്ലാം തന്നെ എങ്ങനെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിൽ കാണണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയായിരിക്കണം. അതുകൊണ്ട് നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയുന്നത്, ഈ കാഴ്ചയേക്കാൾ ഒരു കാഴ്ചപ്പാടെന്നുള്ളതാ പ്രശ്നം. കേൾവിയേക്കാളുപരി ചെവിയേക്കാളുപരി ശ്രദ്ധ എന്നുള്ളതാ പ്രശ്നം അല്ലേ. വായു എന്നുള്ളതിനെ പറ്റി ഭക്ഷണം എന്നുള്ളതിനെ പറ്റി സംസാരത്തിലാ,
നമ്മുടെ മനുഷ്യന്റെ വായയുടെ പ്രത്യേകത ഭക്ഷണം എന്നുള്ളത് നമ്മള് മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതാണ് വായെങ്കിൽ മനുഷ്യന് അത് സംസാരം എന്നുള്ളത്. ബുദ്ധി എന്നുള്ളത് ബുദ്ധിപൂർവ്വം ജീവജാലങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതിനെ പേടിപ്പെടുത്തുന്നത് എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ശ്രദ്ധ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മെനയുന്നതാണ്. അങ്ങനെ ഒരു തന്ത്രം മെനയുന്നതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുടെ അടിസ്ഥാനമെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോ ഈ ഹൃദയത്തെ പോലെയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതൊരു ശരീരത്തിന്റെ ഓർഗൻ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മള് ഹൃദയത്തിനോട് ചേർന്ന് പറയുന്ന വിശാലത എന്ന് പറയുന്നുള്ളതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണം കഴിയുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു ഹൃദയത്തിന്റെ വലിപ്പത്തെ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മളുടെ ഈ ഓർഗൻ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളായിരുന്നു ഈ ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനിയും ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുവാൻ തക്ക കാണിക്കണമെന്നും അറിയിച്ചുകൊണ്ട് അച്ഛനോടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതകളിലെ മറപ്രൈമിന്റെ അനുതാപത്തിന്റെ കീർത്തനം പാഠം. കർത്താവേ കാറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിളയധികാരം ചെയ്തതിനാൽ ഉമ്മേ കാളതു വശനായി. കർത്താവേ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള എന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. അമിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ, മൗനം ദീക്ഷിക്കാതെ സമാ ോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാൽ വഴി ഞാൻ പ്രാപിച്ച മുൻവാദത്തമകത്തിയതിൻ മൽവരമില്ലാത്തവനാ ഞാൻ. കൃപയുള്ളോനെ ിൽ അതു നിന്നിതമെന്നെ കാണി
പ്രത്യേകിച്ച്
രോഗികളുടെ പേരുകൾ ഈ സമയത്ത് ഓർക്കുന്നത്. നിരന്തരം ഓർക്കാറുള്ള ക്യാൻസർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന മോളിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ട സിസിലിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിരന്തരം ഉറക്കാറുള്ള രാജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആലീസ്, എലിസബത്ത് ഇവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം സൗഖ്യത്തിനായിട്ട്. നിരന്തരം ഉറക്കാറുള്ള ദാനിയലിനെയും അതുപോലെ രൂപേനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രത്യേകം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
മഹാപരിശുദ്ധനും ഞങ്ങളെ സ്നേഹിക്കുന്നവനും നിത്യനുമായ ദൈവമേ, ആദിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സമയം പ്രപഞ്ചത്തെയും മൃഗങ്ങളെയും സസ്യലതാദികളെയും ഒരുക്കിയതിനു ശേഷം സ്വന്തം രൂപത്തിലും ഛായയിലും അനുഗ്രഹീതമായ നന്മകൾ നൽകി ദൈവത്തിന്റെ അനുഗ്രഹീതമായ കൃപകളെ പ്രദാനം ചെയ്ത് സൃഷ്ടിച്ച ദൈവത്തിന്റെ അനുഗ്രഹീതമായ സൃഷ്ടിയായ മനുഷ്യജീവിതം പരിശുദ്ധാത്മ നിറവിൽ എപ്രകാരമായിരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ കണ്ണുമുതൽ ഹൃദയം വരെയും എപ്രകാരം ദൈവത്തിന് വേണ്ടി ചെലവാക്കാമെന്നും അത് മൃഗത്തെക്കാൾ എത്രമാത്രം വ്യത്യാസത്തോടെ ആയിരിക്കുമെന്നും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം അനുഗ്രഹീതമായ അവസരം ദൈവം നിശ്ചയിച്ച അഭിഷിക്തനിലൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ദൈനംദിന ജീവിതത്തിൽ തിരക്കേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വരാത്ത ആശയങ്ങളെ അക്കമിട്ട് പഠിക്കുവാനും ബോധ്യപ്പെടുവാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് സ്വയം തീരുമാനമെടുക്കുവാനുള്ള ഒരു അവസരവും ഇതിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാക്കപ്പെട്ടു. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കളും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അവരവരുടെ ഇന്ദ്രിയങ്ങൾ ദൈവസന്നിധിയിൽ ശുദ്ധീകരിച്ച് ദൈവത്തിന് അനുഗ്രഹീതമായ കാര്യങ്ങളും കർമ്മപദ്ധതികളിലും ഇടപെടുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കുന്ന നല്ല വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് മാറ്റപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. പലപ്പോഴും സ്വയം കുറ്റങ്ങളെ മറച്ചുവെക്കുവാൻ, മറ്റുള്ളവനിൽ ദോഷം കണ്ടെത്തുവാൻ, മറ്റുള്ളവന്റെ തിന്മ കേൾക്കുവാൻ, മറ്റുള്ളവരെ കുറിച്ച് തെറ്റായത് പ്രചരിപ്പിക്കുവാൻ മനുഷ്യജീവിതങ്ങൾ ഒരുമ്പിടുമ്പോൾ ഏറ്റവും വലിയ തിന്മ എനിക്കാണെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സ്വയബോധ്യത്തിലൂടെ പറഞ്ഞതുപോലെ അപ്രകാരം പറഞ്ഞ ദൈവസന്നിധിയിൽ കരുണയ്ക്കു വേണ്ടിയും കൃപയ്ക്കു വേണ്ടിയും അപേക്ഷിക്കുന്ന നല്ല നാളുകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യൻ ബലഹീനനാകിയാലും ഇന്ദ്രിയങ്ങൾ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാലും പലപ്പോഴും ഞങ്ങൾ ഈ അടിസ്ഥാനങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. എങ്കിലും ദൈവമേ, ഈ വചന കേൾവി ഞങ്ങൾക്കൊരു പുതിയ ഉണർവും അനുഗ്രഹത്തിന്റെ മുഖാന്തരവും ഉണ്ടാക്കി തന്നുവല്ലോ. ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ വൈദികന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ അമേരിക്കൻ പര്യടനവും അതോടൊപ്പം തന്നെ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹീതമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണമേ. ശുശ്രൂഷകളിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയെ ധാരാളം പേർ ഉറ്റുനോക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളും ഈ ഒരു പ്രാർത്ഥനാ യജ്ഞത്തെ എപ്രകാരം കാണുന്നുവെന്ന് കേൾക്കുവാനും ഞങ്ങൾക്കിടയായിട്ടുണ്ടല്ലോ. അതിനൊക്കെ ഈ മുഖാന്തരവും നേതൃത്വവും ആധ്യാത്മിക ചിന്തകൾ ഞങ്ങൾക്ക് കൂടുതൽ ഉണർവോടും അനുഗ്രഹീതമായ ചിന്തകളോടും കൂടി നൽകുന്ന ഞങ്ങളുടെ തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ ദൈവം തമ്പുരാൻ വഴി നടത്തണമേ. തളർന്നു പോകാത്ത അനുഗ്രഹങ്ങൾ, തീർന്നു പോകാത്ത നന്മകൾ ലഭിക്കപ്പെടുവാനും അത് ജനത്തിന് കൈമാറുവാനും ദൈവം വ്യക്തമായ അവസരങ്ങളെ കൊടുക്കണമേ. അദ്ദേഹത്തോട് അഭിമന തിരുമേനിയോടൊപ്പം ശുശ്രൂഷകൾ സഹായിക്കുന്ന എല്ലാ വൈദികരെയും അവരുടെ ഇടവകകൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കാരുണ്യവും കൃപയും അത് മുഖാന്തരമുണ്ടാകണമേ. ഈ വലിയ രാജ്യത്തിലെ എല്ലാ ദേവാലയങ്ങളും അഭിഷിക്തന്മാരും ദൈവകൃപ കൊണ്ടു നിറയണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ അപേക്ഷകളെ സമർപ്പിച്ചിരിക്കുന്ന രോഗികളായവർ, ബുദ്ധിമുട്ടുന്നവർ, വിദ്യാഭ്യാസമോ ജീവിതക്രമവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നീറുന്നവർ ധാരാളം പേർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രസ്താവിച്ചതായ എല്ലാ മക്കളെയും അങ്ങയുടെ അദൃശ്യമായ വലത് കര നീട്ടി സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ അനുഗ്രഹീതമായ നന്മകൾ അവർക്ക് ലഭ്യമാകുന്നതിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. അവരുടെ മനസ്സിന് ആശ്വാസവും കൃപയും ലഭിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, വിവിധ സഭകളിൽ നിന്നും ഞങ്ങളുടെ മാതൃസഭകളിൽ നിന്നുമൊക്കെ ധാരാളം പേർ ഇതിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധാത്മാവിന്റെ ബലം കർത്താവ് എല്ലാവർക്കും നൽകണമേ. അങ്ങയുടെ തിരുസാന്നിധ്യബോധം ഞങ്ങളിൽ നിറയ്ക്കണമേ. കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധന്മാരുടെ പാതകളെ പിന്തുടരുവാൻ ഞങ്ങൾക്കത് മുഖാന്തരമാകണമേ. ഞങ്ങൾ ഇന്ന് കേട്ട വചനം അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമാക്കി മാറുന്നതുപോലെ ഞങ്ങളുടെ തലമുറകൾക്ക് പുണ്യവും ഉണ്ടാക്കുന്നതാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായി ശുശ്രൂഷയിൽ സംബന്ധിച്ച് എന്നിന്റെ മക്കളെല്ലാവരോടും ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും എല്ലാവരോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
എല്ലാവരും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട ഫിലിപ്പ് സ്റ്റാനിലേക്കുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവരങ്ങൾ സമർപ്പിക്കുകയും നന്ദി ഓർക്കുകയും ചെയ്യുന്നു. എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഇവർക്കൂടെ ചെയ്ത മനോജ്, അതുപോലെ തന്നെ വേദോസം വഹിച്ച മോഹന്, എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.